കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധന ഞങ്ങൾക്കും കുടുംബമായി പങ്കെടുക്കുവാൻ വലിയവനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ നന്ദിയെ കരയിറ്റുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനീയ സജി പാസ്റ്റർ കുടുംബം, ഇവിടെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എനിക്കും കുടുംബമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ഒത്തിരി സന്തോഷമുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞങ്ങളെക്കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിശുദ്ധ തിരുവെഴുത്ത് തുറക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം, Acts 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ജനിച്ചതും വളർത്തപ്പെട്ടതും ഒരു യാക്കോബായ കുടുംബത്തിലാണ്. നാടുമായി പരിചയമുള്ളവർക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ മഞ്ഞിനിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരു മഞ്ഞിനിക്കര തീർത്ഥാടന കേന്ദ്രം, ഒരു പള്ളിയുണ്ട് അവിടെ. കാലം ചെയ്തിരിക്കുന്ന മാർക്ക് മാത്യുസ് ഏലിയ സ്ത്രീതീയം പാത്രികേസ് ബാവയുടെ കബറിടത്തിൽ ആരാധിക്കുകയും മുത്തമിടുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും പള്ളിപ്പെരുന്നാൾ കൂടിയൊക്കെയാണ് എൻ്റെ ചെറിയ ബാല്യം ആരംഭിച്ചത്. എന്നാൽ പ്രിയ മാതാവിലൂടെ സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം ഒരു വലിയ ഭാഗ്യം നൽകി. വായിച്ചതുപോലെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ഇന്ന് കുടുംബമായി ഞങ്ങൾക്കും വിളിച്ചു പറയുവാൻ ദൈവം അവസരം നൽകുകയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക്, ഞാൻ എപ്പോഴും പറയുന്നത്, എവിടെയും പറയുന്നത്, എനിക്കെൻ്റെ കർത്താവിനെ അറിയുവാനും ഈ വചനം ചുമക്കുവാനും ലഭിച്ച ഭാഗ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ആലയത്തിൽ വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കാനഡ വന്നതല്ല, കർത്താവിനെ അറിഞ്ഞതാണ്. അതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്! പ്രൈസ് ദ ലോർഡ്. ഈ വിശുദ്ധ തിരുവെഴുത്ത് ചുമക്കുവാനും പ്രമാണിക്കുവാനും ഇത് പാലിക്കുവാനും ഇത് മറ്റുള്ളവരോടും പറയുവാൻ ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത്, സ്തോത്രം, അത് തീരെ ചെറിയ കാര്യമല്ല. അമേൻ. വിശുദ്ധ തിരുവെഴുത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന കോടാനുകോടി ജനം നമ്മുടെ ചുറ്റുമുണ്ട്. 2652 ഭാഷകളുള്ള ഈ ലോകത്ത് 200-ൽ പരം ഭാഷകൾക്ക് മാത്രമേ ലിപികളുള്ളൂ. അതിനകത്ത് വളരെ ചുരുക്കം ഭാഷകളിലാണ് ഇന്ന് ബൈബിൾ മൊത്തമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷകളിൽ വായിക്കുവാനും പഠിക്കുവാനും തിരുവചനം നമ്മുടെ കയ്യിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിൽപ്പരം വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് അതിലൊരു സന്തോഷമുണ്ട്! ആമേൻ. നമ്മളൊക്കെ പഠിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ അംഗൻവാടിയിലോ അല്ലെങ്കിൽ നേഴ്സറിയോ LKGയോ പ്രീ ഏതൊക്കെയോ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മൾ പഠിച്ചിരിക്കുന്ന പുസ്തകങ്ങളൊന്ന് അടുക്കി വെച്ച് നോക്കിക്കേ, ആ പുസ്തകങ്ങൾക്കൊക്കെ നമ്മളെക്കാട്ടിലും ഹൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ. എത്രയോ ഹൈറ്റ്, എത്രയോ പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചു തീർത്തത്. അതിൻ്റെ അകത്ത് $100, $1,000, $10,000 രൂപയുമുള്ള ഒത്തിരി പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. ഒത്തിരി നമ്മുടെ ഷോക്കേസിലും അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് ഈ ആലയത്തിൽ വന്നപ്പോൾ വിലയുള്ള പുസ്തകങ്ങൾ മറ്റൊന്നും കൊണ്ടുവന്നില്ല. ഒരൊറ്റ പുസ്തകമായിട്ട് നമ്മൾ ഇന്ന് ഈ ആലയത്തിൽ വന്നത്, നമുക്കറിയാം ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള പ്രസ് അടിച്ചിറങ്ങിയിട്ടുള്ള എല്ലാ പുസ്തകത്തെക്കാട്ടിലും ഏറ്റവും വിലപ്പെട്ട പുസ്തകം അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന തിരുവെഴുത്താണ്. അതിൽ അഭിമാനമുള്ള പ്രിയപ്പെട്ടവർ, ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചിട്ട് പറയണോ, ഇത് അനുസരിക്കുക, ഇത് ഉയർത്തുക, ഇത് കരങ്ങളിൽ ഏന്തുക. സ്വർഗം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. സുവിശേഷ വിരോധികൾ ഒത്തിരി താമസിക്കുന്ന ഒരു ഇടത്ത് ഏകദേശം ഒരു 10-20 പേര് കൂടുന്ന ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. അവർ ഇവരാരും അറിയാതെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർ പ്രാർത്ഥിക്കുന്ന ഒരു ബേസ്മെന്റിനകത്ത്, ഭൂമിക്കടിയിൽ തന്നെ ഉള്ള ഒരു ബേസ്മെന്റിനകത്ത് സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്ത് ആരും അറിയാതെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവൻ പോകുമെന്ന് ഇവർക്കറിയാം. ഇങ്ങനെ ഇവർ ഒരു 20 പേരടങ്ങുന്ന ഒരു കൂട്ടം, അതിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങളുമുണ്ട്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്നോ അറിയാതെ ഒരു കൂട്ടം ജനം ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ റൂമിൻ്റെ വാതിലുകളെ ചവിട്ടിപ്പൊളിച്ച് ഈ റൂമിനകത്തേക്ക് കയറി വന്നു. ഇവരെല്ലാം ഭയപരവശരായി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവർ അവിടെ അനങ്ങാതിരിക്കുന്ന സമയത്ത് തോക്കുകൾ ഏന്തിയ ചിലർ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ തിരുവെഴുത്ത് നിങ്ങൾ വലിച്ച് ആ മൂലക്കയെ കെറിഞ്ഞട്ടെ, ഇതിനെ തുപ്പിയിട്ട് ജീവൻ വേണമെങ്കിൽ പുറത്തോട്ട് ഓടിക്കോളാൻ പറഞ്ഞു. 20 പേര് ഞെട്ടലോടുകൂടെ കുഞ്ഞുങ്ങളെ ദേഹത്തേക്ക് ഏന്തിക്കൊണ്ട് അവർ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കയ്യിലിരിക്കുന്ന തോക്ക് കണ്ടപ്പോൾ പലരും ഭയന്നുപോയി. ഈ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്തായിത്തീരും? ഇവർ ജനിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ഇവർ ഇപ്പോൾ മരിച്ച് വീഴാൻ പോകുകയാണെന്നുള്ളത് കണ്ടുകൊണ്ട് മാതാപിതാക്കന്മാർ അവരുടെ ബൈബിൾ എടുത്ത് മൂലക്കേത്ത് വലിച്ചെറിഞ്ഞിട്ട് അവർ ജീവന് വേണ്ടി അതിമേ തുപ്പിയിട്ട് മുന്നോട്ട് പോയി. ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി, ഒന്ന്, രണ്ട്, മൂന്ന്. അവസാനം 20-ാമതായിട്ട് ഒരു 12 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് വന്നത്. പെൺകുട്ടി ഓടി വന്നിട്ട് അവളുടെ മുമ്പിൽ തോക്കുമേന്തി ചിലർ നിൽക്കുകയാണ്. പക്ഷെ അവൾ ഓടി വന്ന് ചെയ്തൊരു കാര്യമുണ്ട്. ഏകദേശം 19 ബൈബിളുകൾ അവിടെ തുപ്പി മൂലയ്ക്ക് കൂട്ടിക്കിടക്കുകയാണ്. ഇവൾ ഇത് കണ്ടുകൊണ്ട് ഓടി വന്നിട്ട് അവൾ ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അവളുടെ തോളത്ത് കിടന്നൊരു ഷാളുണ്ട്. ഇവൾ ഓടി വന്നിട്ട് ഈ ബൈബിൾ എടുത്തിട്ട് ഓരോന്നായിട്ട് തുടയ്ക്കാൻ തുടങ്ങി. ഓരോന്നോട്ട് അവൾ തുടയ്ക്കുകയാണ്. അവളുടെ മുമ്പിൽ നിന്ന തോക്കി ചെന്തിയവൻ അവളെ പൊക്കിയെടുത്തിട്ട് ചോദിക്കും, നീ എന്നതാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവൾ അവളുടെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തുപ്പിയിട്ട് ജീവിക്കുന്നതിൽ നല്ലത് ഇത് തുടച്ചിട്ട് മരിക്കുന്നതാണെന്ന് പറഞ്ഞു. പ്രൈസ്തോ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനത്തിന് വേണ്ടി നീ വില കൊടുക്കുവാൻ തയ്യാറുള്ള ഒരു പറ്റം ജനത്തെ ദൈവം ഇന്ന് അന്വേഷിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ കരങ്ങളെന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞാട്ട്, എനിക്ക് മരിക്കേണ്ടി വന്നാലോ എന്റെ കർത്താവിനായിട്ട് എനിക്ക് മരിക്കണം, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ കർത്താവിനായിട്ടായിരിക്കണം. ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ടെ. പ്രൈസ്തോ, നാം വായിച്ച വാക്യം ഇതാണ്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക എന്നാ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. നിങ്ങൾ ആ പുസ്തകം ഒന്ന് എടുത്തി, ആ 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതലാണ് ആ ഒരു സംഭവം ആരംഭിക്കുന്നത്. പൗലോസും ശീലാസും പ്രാർത്ഥനാ സമയത്ത് അവർ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് വെളിച്ചപ്പാടെത്തിയ ആ ഒരു ബാല്യക്കാരിത്തി ഇവൾ ഇവരെ കാണുന്ന സമയം ഇവളോടൊരു ഇവരോട് പറയുന്നൊരു കാര്യമുണ്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. ഇവൾ ഇവരെ കാണുമ്പോൾ, പൗലോസിനെയും ശീലാസിനെയും കാണുമ്പോൾ പുറകെ നടന്നുകൊണ്ട് ഇവർ വിളിച്ചു പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. ഈ പറയുന്ന സത്യമല്ലേ? അല്ല, അവൾ പറഞ്ഞ സത്യമല്ലേ? അവൾ ഉള്ള കാര്യം തന്നെ പറയുന്നത്, അതിൽ പ്രവചനമായിട്ട് തന്നെ അവൾ പറയുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ ആദ്യമേ അവളുടെ ഡേറ്റ് ചോദിച്ച് നമ്മൾ 3 ദിവസത്തെ കൺവെൻഷൻ ബുക്ക് ചെയ്ത് അല്ലേ, പിന്നെ ഏത് ആത്മാവെന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇവള് അവൾ പറയുന്നത് അതുപോലെ കറക്റ്റാണ്. എന്നാൽ അല്പസമയം ഇതങ്ങോട്ട് കേട്ട് മുഷിഞ്ഞപ്പോൾ പൗലോസ് അവളിലുള്ള ഭൂതത്തെ നോക്കിയിട്ട് പറയുകയാണ്, വിട്ടുപോകാൻ പറഞ്ഞു. സോദരം, ആ ഭൂതം പോയി, അവിടെ പ്രവചനവും പോയി, ദൂതും പോയി, ലാഭവും പോയി, സകലതും തീർന്നു. ഈ ഒരു സംഭവം നടന്നപ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ലോബി ഉണ്ടായിരുന്നു. ഇവളെ വെച്ച് പണം സമ്പാദിച്ചുകൊണ്ടിരുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് അടുത്ത പാരഗ്രാഫിൽ തുടങ്ങുന്നത്. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ്, അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്ത സ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. ചില കുറ്റങ്ങളൊക്കെ ഇവർക്ക് നേരെ ചുമത്തി, എന്നിട്ട് ചെയ്ത കാര്യം അടുത്ത വാക്യത്തിൽ കാണുകയാണ്, പുരുഷാരവും അവരുടെ നേരെ ഇറങ്ങി അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇവരെന്തിനാ ഇപ്പൊ അടിയേക്കുന്നേ? ഇവരെന്തെങ്കിലും പാപം ചെയ്തിട്ടാണോ? അല്ല, കർത്താവിന് വേണ്ടി ഇവർ അടിയേൽക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ആ ഒരു വ്യക്തി അവളുടെ ഭൂതത്തെ പോയ അവളുടെ അവൾ രക്ഷ പ്രാപിച്ചപ്പോഴത്തേക്ക് അനേകർ ഇവർക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ക്രൈസ്തവ സഭയുടെ ആദിമ കാലഘട്ടങ്ങളെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവരോടുണ്ടായിരിക്കും. സ്തോത്രം. ആദിമ കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പീഡനങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ സഭ പുറത്തു വന്നത്. പ്രത്യേകിച്ച് നീറോ, കൈസർ, ഹെറോദാവ് തുടങ്ങി 10 ചക്രവർത്തിമാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യ ക്രൂരമേറിയ പീഡനമാണ് ദൈവസഭയ്ക്കുണ്ടായത്. ഇതുപോലെ ഒത്തിരി അടിയേറ്റിട്ടുണ്ട്. യോഹനാനെ പിടിച്ച് തിളച്ച എണ്ണയ്ക്കകത്തിട്ടിട്ടുണ്ട്, തീക്കകത്തിട്ടിട്ടുണ്ട്, ഒരുപാട് ചാട്ടവാർക്കൊണ്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അതിക്രൂരമേറിയ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള പീഡനമാണ് ദൈവസഭയ്ക്ക് ആദിമ കാലഘട്ടം മുതലേ ഉണ്ടായിരിക്കുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ തമ്മിൽ അടുപ്പിച്ചു കെട്ടും. രണ്ട് വൃക്ഷത്തിന്റെ കൊമ്പുകൾ തമ്മിൽ ഇങ്ങനെ അടുപ്പിച്ചു കെട്ടിയിട്ട് ക്രിസ്ത്യാനികളായ ആളുകളുടെ ഓരോ കാലുകൾ ഓരോ കൊമ്പിൽ കെട്ടിയിടും. മനുഷ്യനെ പിടിച്ചിട്ട് തല ഈടായിട്ട് ഒരു കാല് ഒരു കൊമ്പിലും അടുത്ത കാലും മറ്റേ കൊമ്പിലുമായിട്ട് കെട്ടിയിടും. എന്നിട്ട് ഒരു കൊമ്പ് വെട്ടിക്കളയും. ശരീരം രണ്ടായി കീറുമായിരുന്നു. ആരുടെ? നമ്മുടെയൊക്കെ പിതാക്കന്മാരായ ക്രിസ്ത്യാനികളുടെ. സ്തോത്ര. രാത്രികാലങ്ങളിൽ പൂന്തോട്ടങ്ങളിൽ രാജാക്കന്മാർ ഉല്ലസിക്കാൻ പോകുമ്പോൾ ക്രിസ്ത്യാനികളെ പിടിച്ച് ഓരോ തൂണിൽ കെട്ടിയിടും. അപ്പുറം ഇപ്പുറമുള്ള ഓരോ തൂണിൽ കെട്ടിയിട്ടിട്ട് അതിൽ തീ ഒഴുക്കും. എണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തി ആ പ്രകാശത്തിൽ രാജാക്കന്മാർ പൂന്തോട്ടങ്ങളിൽ ഉല്ലസിക്കുമായിരുന്നു. അതിവേഗത്തിൽ ഓടുന്ന കുതിര പോലുള്ള മൃഗങ്ങളുടെ ശരീരത്ത് ക്രിസ്ത്യാനികളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് റോഡിലൂടെ വലിച്ചിഴയ്ക്കുമായിരുന്നു. രക്തം വാർന്നൊഴുകി ശരീര അവയവങ്ങളൊക്കെ കീറി ക്രിസ്ത്യാനികൾ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. ചുട്ടുപഴുത്തിരിക്കുന്ന കസാരകൾ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ദൈവസഭ മനസ്സിലാക്കണം. എന്റെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കുമോ ഈ ടൊറന്റോയിൽ ദൈവസഭ നിൽക്കുന്നത് ഇതേതെങ്കിലും മനുഷ്യൻ വില കൊടുത്തത് കൊണ്ടല്ല, യേശു തന്റെ രക്തത്താ നമ്മുടെ സഭയെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്. സഭയെ തകർക്കുക, ഏതെല്ലാം ചക്രവർത്തിമാർ എഴുന്നേൽക്കോട്ടെ, ഏതെല്ലാം നിയമങ്ങൾ എതിരെ വന്നിട്ടേ, എന്നാലും സഭ വളരുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുന്നവ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആ ദൈവത്തിൽ മകത്ത് കയറ്റിയാട്ട്. എത്ര പ്രതിസന്ധികൾ വന്നതാണ്, പക്ഷെ ഇന്നും സഭയെ തകർക്കാൻ ഒരു ചക്രവർത്തിമാർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നും സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലേക്ക് നിങ്ങളൊന്ന് ചെല്ലണം, ചുമ്മാതൊന്ന് യാത്ര ചെയ്തിട്ട് വരണം. ഇന്നും അവിടെ ആരാധിക്കുന്ന ഒത്തിരി ജനങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ പകൽക്കാലം ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കുമോ, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എന്റെ കർത്താവ് എന്റെ സഭയെ വളർത്തോ. എത്ര പേർ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ, യേശുവിന്റെ നാമത്തിൽ ഈ സഭ ഈ ദേശത്ത് വളരട്ടെ. ആമേൻ. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ ദൈവസഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരെ പൗലോസിനെയും ഇവരെ നേരെ ഇവരെ ഒത്തിരി അടിച്ചു. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ കാണുകയാണ്. 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് 23-ാമത്തെ വാക്യം. ഇനി ഞാൻ വളരെ ശാന്തമായിട്ട് പോകാം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരും മറ്റു ഭാഷകളൊക്കെ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അല്പം സ്ലോയിൽ പോകാം. 23-ാം വാക്യം കാണുകയാണ്. അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിൽ ആക്കി കാരാഗ്രഹ പ്രമാണിയോട് എങ്ങനെ സൂക്ഷിക്കണം, സൂക്ഷ്മത്തോടെ കാൽപ്പാൻ ഏൽപ്പിച്ചു. ഇപ്പൊ ഇവരെവിടെ ഇവിടെ കിടക്കുന്നതെന്ന് അറിയാമോ, കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. സാധാരണ കിടപ്പല്ല. അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിൽ അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. ഇന്നത്തെ പോലെ ജയിലെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലുള്ള ഒരു ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ല. അന്നത്തെ കാലത്ത് ഏതെങ്കിലുമൊക്കെ ഗുഹയ്ക്കകത്ത് വെട്ടിയെടുത്തതിനകത്തൊക്കെയാണ് അന്ന് അവർ ജയിലറിയായിട്ട് കണ്ടിരുന്നത്. ആ സമയത്ത് ഈ കാരാഗ്രഹ പ്രമാണിക്ക് ഓർഡർ ലഭിച്ച ഉടനെ ഇവരെ കൊണ്ടുപോയി അകത്തെ കാരാഗ്രഹത്തിനകത്താക്കി. മാത്രമല്ല, ഇവർ ഒരു കാരണവശാലും പുറത്തു പോകരുത്, ഒരു കാരണവശാലും പുറത്തു പോകരുത്. കൈകാലുകളെ ബന്ധിച്ചു, ആമത്തിലിട്ട് ബന്ധിച്ചു. ഒരു നിലയെ പോലും അവൻ പുറത്തു പോകരുത്. ഇനി ശ്രദ്ധിച്ചു നോക്കണം, അടുത്ത വാക്യം നിങ്ങൾ ഒന്ന് വായിച്ച് 25-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കണേ. ഇവരെവിടെ കിടക്കുന്നേ? സ്തോത്രം, എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവരെവിടെ കിടക്കുന്നേ? കാരാഗ്രഹത്തിലെ കിടക്കുന്നത്. കൈകാലുകൾക്ക് വല്ല സ്വാധീനമുണ്ടോ? ഇല്ല. സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. എത്ര പേരുണ്ട്? രണ്ടു പേരുണ്ട്. പക്ഷേങ്കിൽ അവിടെ ഇപ്പം ഇവരെന്നെ ചെയ്യുക, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയല്ല, അവിടെയും അവരുടെ ആരാധനയുടെ ശബ്ദമുയർന്നു. സ്തോത്രം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ്. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഫെസിലിറ്റീസോ എന്തെങ്കിലുമൊക്കെ പാട്ടോ ബഹളമോ ഒക്കെ ഇല്ലാതെ നമ്മുടെ ആരാധന വരാത്തൊരു സമയമാണ്. പക്ഷേ ഇവിടെ കൂടെ ഡ്രം അടിക്കാൻ ഒരു മനുഷ്യനുമില്ല, കൂടെ ഒരു സ്തോത്രം പറയാൻ ആരുമില്ല. അർദ്ധരാത്രിക്കാണ്. പക്ഷെ അകത്തെ സ്നേഹം അവരുടെ ശബ്ദമായിട്ട് പുറത്തു വന്നു. ആ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ആരാധനയ്ക്ക് കുറവ് വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നിന്നുകൊണ്ട് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അമ്മേൻ. അനുഭവമായുള്ള ദൈവജനമ, ഈ പകൽക്കാലം മൗനമായിരിക്കരുതെന്നേ. ഇത്രയും സൗകര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോ എന്തിനാ മൗനമായിരിക്കുന്നത്? ആ ദൈവത്തെ സ്വാതന്ത്ര്യത്തോടുകൂടെ ആ കരങ്ങളെ തട്ടിയോ ശബ്ദം ഉയർത്തിയോ അന്യ ഭാഷയിലോ ദൈവത്തെ ആരാധിക്കുക. ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ സഭ സമയ ദൈവം നമുക്ക് ഇത്രേ സ്വാതന്ത്ര്യം തന്നിരിക്കുമ്പോ എന്റെ ദൈവത്തിന് നാം എത്രമാത്രം സ്തോത്രം ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ശരീരത്തെ നോക്കിയിട്ടല്ല നമ്മൾ ആരാധിക്കേണ്ടത്, നമ്മുടെ രോഗത്തെ നോക്കിയിട്ട് പാല്ല നമ്മൾ ആരാധിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു വീടുകൾ നൽകുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞാൻ പാടി മഹത്വപ്പെടുത്തുമെന്ന്, എന്റെ ക്ഷീണ അവസ്ഥയിലോ എന്റെ ദൈവത്തെ ഞാൻ പാടി ആരാധിക്കുമെന്ന് ഈ പകൽക്കാലം ഉറച്ച തീരുമാനത്തോടുകൂടെ ആ ഹൃദയങ്ങളിൽ നിന്ന് ഈ പകൽ ദൈവത്തിനൊരു മഹത്വം കരേറ്റട്ടെ. യെസ്, ശ്രദ്ധിക്കണം, ഇവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക, സ്വാതന്ത്ര്യമില്ല. പക്ഷെ അകത്തെ സ്നേഹം ശബ്ദമായി പുറത്തു വരികയാണ്. അടുത്തുള്ളവരൊക്കെ ഇത് കേൾക്കാൻ തുടങ്ങി. എപ്പോഴാ? നട്ടുച്ചക്കല്ല, പാതി രാത്രിയില. അങ്ങനെയാണെങ്കിൽ നട്ടുച്ച നേരത്താണെങ്കിലും പാതി രാത്രിയിലാണെങ്കിലോ ഏതു സമയത്തും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? ഈ ആലയത്തിൽ വന്നാലും വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എന്റെ ദൈവത്തിന് മഹത്വം കരേറ്റാൻ കഴിയുമോ? ഈ പകൽക്കാലം എത്തവർക്ക് സന്തോഷമുണ്ട്, എന്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. എന്നെ ഈ പട്ടണത്തിൽ കൊണ്ട ദൈവത്തിന്, എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന ദൈവത്തിന്, ഞാൻ ചോദിച്ചതിനേക്കാം നനച്ചതിനേക്കാം എന്നെ ആത്യന്തപരമായി നടത്തിയ ദൈവത്തിന് സന്തോഷത്തോടെ ഒരു മഹത്വം കരച്ചുവാൻ. പ്രൈസ് ദ ലോർഡ്. അഭിഷേകത്തിന് ക്ഷീണമില്ല, അഭിഷേകത്തിന് രോഗമില്ല, അഭിഷേകത്തിന് ബന്ധനമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഇന്ന് പകൽക്കാലം നമ്മൾ ഒതുക്കിക്കളയരുത്, നമ്മൾ ഒതുക്കിക്കളയരുത്. ഈ ദിവസങ്ങൾ അത് പുറത്തു വരട്ടെ. സ്തോത്രം. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 26 വാക്യത്തിൽ കാണുക, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അവിടെയൊക്കെ ഒത്തിരി സമയം നിൽക്കണമെന്നുണ്ട് ആഗ്രഹമുണ്ട്, എന്നാൽ സമയം അനുവദിക്കാത്തത് കൊണ്ട് വായിച്ച വാക്യത്തിലേക്ക് ഞാൻ ഓടിവരികയാണ്. 27 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഈ കാരാഗ്രഹ പ്രമാണി, ഈ കാരാഗ്രഹ പ്രമാണി എന്ന് പറയുമ്പോൾ അല്പസമയം മുമ്പ് ഇവരെ ജയിലിനകത്ത് ഇട്ട വ്യക്തിയാണ്. സ്തോത്രം. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെ താൻ കൊല്ലാൻ ഭാവിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ വരണം. സ്തോത്രം. രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവുകയാണ്. അതിൻ്റെ 29 വാക്യം വായിച്ചേ. ആ, ഈ പൗലോസും ശീലാസും എവിടെ ആയിരുന്നു കിടന്നേ? കാരാഗ്രഹത്തിൽ. അവിടെ വെളിച്ചം ഉണ്ടോ? അവര് കിടന്നിടത്തല്ലേ ഇരുട്ടുള്ളേ, അല്ലേ? ഇന്നത്തെ ഫെസിലിറ്റീസ് ഇല്ല, ഗുഹയ്ക്കകത്ത് ഇത്രയും ഇരുട്ടുള്ളിടത്ത് ഇവർ കിടക്കുക. ഈ പുറത്ത് നിന്നത് ആരായിരുന്നു? കരകർ പ്രമാണി. ഈ പുറത്ത് നിന്ന ആള് ഇപ്പൊ വെളിച്ചം ചോദിച്ച് എങ്ങോട്ട് വരിക? ആ, സ്തോത്രം. എൻ്റെ ആത്മീയ മർമ്മം മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. അമേ. പുറത്ത് വെളിച്ചത്തിലാണെന്ന് ഒത്തിരി പേര് അവകാശപ്പെട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ദൈവസഭയുടെ ദൂത് പറയാൻ പോവുകയാണ്, പുറത്ത് നിൽക്കുന്ന പലരും ഇതിനകത്ത് വെളിച്ചം ചോദിച്ചു വരാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വാസത്തോട് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നീ ആരാധിക്കുന്ന ഇടത്തേക്ക് നിന്നോടൊപ്പം ആരാധിക്കുവാൻ വേണ്ടി, നിന്നോടൊപ്പം വെളിച്ചം കാണുവാൻ വേണ്ടി ഈ ദേശത്ത് നിന്ന് ചിലതുകൂടെ നമ്മോടൊപ്പം ആരാധിക്കുക, ഇതിനകത്തേക്ക് വരാൻ പോകുന്നു. വിശ്വാസത്തോട് സ്തോത്രം ചെയ്യുക. വിശ്വാസ ഇവൻ നിൽക്കുന്നിടത്തായിരുന്നു വെളിച്ചം. പക്ഷേ ഇപ്പോൾ ഇവന് മനസ്സിലായി, ഞങ്ങൾ നിൽക്കുന്നിടത്തല്ല വെളിച്ചം, വെളിച്ചത്തെ അകത്താണ്, അവിടെയാണ് ആരാധന നടക്കുന്നത്, അവിടെയാണ് സ്തുതി ഉയരുന്നത്, അവിടെയാണ് പാട്ടുയരുന്നത്. അവൻ വെളിച്ചം ചോദിച്ച് ഇപ്പൊ അകത്തേക്ക് വന്നിരിക്കുക. ഇനി അടുത്ത വാക്യൊന്ന് വായിച്ച, അടുത്ത വാക്യൊന്ന് വായിച്ചാട്ടെ. യെസ്, അടുത്ത വാക്യം. അടുത്ത ഈ 30 വാക്യം. ആ, നിന്നെ നിന്ന് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഇപ്പോൾ ബന്ധിക്കപ്പെട്ട് കിടന്ന ആരായിരുന്നു? പൗലോസും ശീലാസും. ഇവരെയാണ് ആമത്തിൽ കാലിട്ട് പൂട്ടിയിട്ടിരിക്കുന്നത്. ഈ ജയിൽ പുള്ളികളായിട്ട് അകത്ത് കിടക്കുന്ന ഇവരുടെ ഒരാഗ്രഹം എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് രക്ഷ പ്രാപിക്കണം എന്നുള്ളതല്ലേ വേണ്ടിയേ? സ്തോത്രം. അകത്ത് കിടക്കുന്നവർക്കാണ് ഇപ്പോൾ രക്ഷ പ്രാപിക്കേണ്ടത്. പക്ഷെ പുറത്ത് കിടക്കുന്നവൻ അകത്തുള്ളവരോട് പറയുകയാണ്, രക്ഷ പ്രാപിപ്പം ഞാന്. ഓ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എപ്പോഴാ? കുറച്ച് വർഷം പുറമോട്ടും ചിന്തിച്ചേ. പാപത്തിൻ്റെയും മറ്റു പലതിൻ്റെയും പെടയിൽ ബന്ധിക്കപ്പെട്ടവരായി കിടന്നിരുന്ന നമ്മളെ കാൽവരി രക്തത്തിലൂടെ നമുക്ക് മോചനം തന്ന, ഇന്ന് പകൽക്കാലം സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ഈ രാജ്യത്തെ ഈ ആലയത്തിൽ കൊണ്ടുവന്ന നമ്മളോട് അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്ട്രീറ്റ് ഇവാഞ്ചലിസത്തെ പറ്റിയൊക്കെ കേൾക്കുവാനിടയായി തീർന്നു. ഒത്തിരി പേര് ബന്ധിക്കപ്പെട്ട് കിടക്കിയ ഈ ദേശത്ത് തമ്പുരാൻ ഈ സഭ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കിടക്കുന്ന നൂറുകണക്കിന് ഞാൻ നമ്മളെ ചുറ്റും കിടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് ഇറങ്ങി തിരിക്കണം. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അനേകർ പലരോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ന് പകൽക്കാലം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയോ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരുടെ നമ്മുടെ ഒരു ദൗത്യം കൂടെ പറഞ്ഞ് 5 മിനിറ്റ് കൂടി ഇരിക്കാൻ പോവുകയാണ്, എന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ ഉത്തരവാദിത്വം എന്നതാ? എല്ലാം ഞായറാഴ്ചയും വന്ന് നമ്മൾ ഇവിടെ ഇരിക്കുക എന്നുള്ളതാണോ? സ്തോത്ര. ഞാൻ ബ്രദർ RSV വിളിച്ചിട്ട് ചില ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ഗുവാഹട്ടി ആസാമിൽ ചെന്നായിരുന്നു. ആസാം ഭൂട്ടാന്റെ തൊട്ടടുത്താണ്. അവിടെ നടന്നു കയറുന്ന ആസാമിലേക്കാണ്. സ്തോത്ര. ഗുവാഹട്ടി നിന്ന് 110 കിലോമീറ്റർ അപ്പുറത്ത് ദരംഗി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്നെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പിച്ച ഒരു സ്ഥലമാണ്. ഞാൻ അവിടെ ചില ആഴ്ചകൾ അവിടെ നിന്നു. സ്തോത്ര. കുട്ടികളുടെയും ചർച്ചിന്റെ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ ചില ആഴ്ചകൾ ഞാൻ അവിടെ നിൽക്കുവരടിയായി തീർന്നു. ഞാൻ അവിടുത്തെ വില്ലേജുകളൊക്കെ വിസിറ്റ് ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ കുറേ വില്ലേജുകളൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കേരളം ഒരു 10-40 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതേ സിറ്റുവേഷനിലാണ് അവിടുത്തെ വില്ലേജുകളൊക്കെ കിടക്കുന്നത്. ഇപ്പോഴും കമ്പുമരം കൊണ്ടൊക്കെ കെട്ടി ചള്ള കൊണ്ടൊക്കെ എരിഞ്ഞിരിക്കുന്ന കൊച്ചു കൊച്ചു വീടുകൾ, നല്ല റോഡില്ല, കരണ്ടില്ല, പല കാര്യങ്ങളും അവിടെയില്ല. സ്തോത്രം. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്, അവിടുത്തെ അസാമീസ്, സന്താളി, ബോഡോ, ഹിന്ദി, നേപ്പാളി, പല ഭാഷകളാണ് ആ വില്ലേജിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. സ്തോത്രം. ഞാൻ അവിടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചില വർക്കുകളൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദിയും അറിയത്തില്ല, ഒരു ഭാഷയും അറിയത്തില്ല, ഉള്ള ഭാഷ കൊണ്ടൊക്കെ നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. സ്തോത്ര. എനിക്ക് ആ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഭാരം തോന്നി. പക്ഷേങ്കിൽ ആ കുഞ്ഞുങ്ങളോടൊക്കെ സുവിശേഷം പറഞ്ഞ സമയത്ത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. സ്തോത്രം. ഈ റീസെൻ്റ് ഇന്ത്യയിൽ അടുത്ത കുറച്ച് മാസങ്ങൾ, കുറച്ച് 1-2 വർഷമായെന്ന് തോന്നുന്നു. സ്തോത്ര. ഒരു ഫ്രീ ഒരു സിം ഇറങ്ങിയായിരുന്നു, അറിയാമോ? ജിയോ സിം എന്ന് പറയും. സ്തോത്രം. ജിയോ സിം അന്ന് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. അവിടെ ഒത്തിരി നെറ്റൊക്കെ കിട്ടുന്ന ഒരു ഫ്രീ സിമ്മായിരുന്നു. ആ ഫ്രീ സിം കിട്ടി ഇറങ്ങിയ ഏകദേശം ഒരു 4 മാസത്തിനകം ഏകദേശം 10 കോടി വരിക്കാരെയാണ് ഇന്ത്യയിൽ അവർ പിടിച്ച് 4 മാസം 170 ദിവസം കൊണ്ട്. സ്തോത്രം. ഈ ഞാൻ അവിടെ ചെന്ന് ഈ വില്ലേജിലൊക്കെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ ഫ്രീ സിം, അതായത് ഈ ജിയോയെ പറ്റി കേട്ടിട്ടുണ്ട്, ഈ ജിയോ സിമ്മിനെ പറ്റി, പക്ഷേ ജീസസിനെ പറ്റി കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് കേട്ടുന്നുണ്ടോ? സിമ്മിറങ്ങി 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നേ. 4 മാസം കൊണ്ട് 170 ദിവസം കൊണ്ട് 10 കോടി ജനത്തിനിടയിൽ ഈ ജിയോ എത്തിച്ചേർന്നു. കർത്താവ് വന്നിട്ട് 2000 കൊല്ലം കഴിഞ്ഞു. ഓ, നമ്മുടെ ദൗത്യം എവിടെയാണ്? ഇന്നും ജനം ആഗ്രഹിക്കുകയാണ് രക്ഷപ്രാപിപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന്. രക്ഷപ്രാപിച്ച നമ്മൾ ഇതിനകത്ത് കൈകൊട്ടിയിരിക്കാൻ മാത്രമുള്ളതല്ല, നമ്മുടെ ദൗത്യമുണ്ടെന്ന് പുറത്തേക്ക് ഇറക്കുക, നമ്മോടൊപ്പം ഈ പായകൾ നിറയുക, നമ്മുടെ ഈ ചേരുകളൊന്ന് നിറയുക, നമുക്കൊരു വലിയ ദൗത്യം ദൈവം നൽകിയിരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ മേൽ നൽകിയിരിക്കുന്നൊരു ദൗത്യമുണ്ട്. ഈ വിശുദ്ധ തിരുവെഴുത്തുമായി ഒരാളോടെങ്കിലും സുവിശേഷം പറയുക, ഈ സാക്ഷ്യമായി തീരുക. ഈ പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ചാട്ട്. എൻ്റെ കർത്താവേ, എനിക്ക് നൽകിയിരിക്കുന്ന വിടുതല എനിക്ക് മറ്റുള്ളവരോടൊന്ന് സുവിശേഷീകരിക്കണം. എൻ്റെ കർത്താവേ, ഞാൻ പ്രാപിച്ചിരിക്കുന്ന, എൻ്റെ കുടുംബം പ്രാപിച്ചിരിക്കുന്ന രക്ഷ ഇത് അനേകരോട് സുവിശേഷിക്കുവാനുള്ള ഒരു മഹാദൗത്യം നീ എനിക്ക് നൽകുകയാണല്ലോ. എത്ര പേർക്ക് ആ ദൗത്യം എത്തിയത്? ഒരു നിമിഷം കണ്ണടച്ച്, 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇരിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട, കർത്താവിനോട് പറഞ്ഞാട്ട്, എത്രയോ കഷ്ടപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു ഒക്കെയാണ് നമ്മൾ ഈ രാജ്യത്ത് വന്നിരിക്കുന്നത്. ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും ഒക്കെ അപ്പുറത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത നിലയിലുള്ള ഭൗതിക നന്മകളെ കൊണ്ടൊക്കെ തമ്പുരാൻ നമ്മളെ നിറച്ചിട്ടില്ലേ? എന്നിട്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറഞ്ഞ് ചോദിച്ചേ, എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇന്നലെ രാത്രിക്കാലം ആ ഭവനത്തിൽ നടന്ന വചന സംസാരത്തിൽ ഞാൻ ഇപ്രകാരം ഒരു കാര്യമാണ് പറഞ്ഞു, കുരുവാക്യമായി വായിച്ചത്, മനുഷ്യം നീ എവിടെയാണ്, നീ എവിടെയായിരിക്കുന്നു? ഈ പകൽക്കാലം ഒന്ന് പുറത്തു വരുക, സുവിശേഷീകരണത്തിൽ ഒന്ന് പുറത്തു വരുക, ദൗത്യത്തിൽ ഒന്ന് പുറത്തു വരുക. ഈ സഭ എന്റെ ദൈവം കണ്ടിരിക്കുകയാണ്, ഇവിടെ ഒതുങ്ങുവാനുള്ളതല്ല. നമ്മോടൊപ്പം അനേകർ ആരാധിക്കത്തക്ക നിലയിൽ യേശുവിൻ നാമത്തിൽ ഞാനൊരു ദൈവസഭയുടെ ദൂതായിട്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങളൊന്ന് പുറത്തിറങ്ങ. ഇതിന്റെ ശ്രുതി കേട്ട അനേകർ നാളുകളിൽ നമ്മോടൊപ്പം ഈ ദൈവസഭയിൽ ആരാധിക്കത്തക്ക നിലയിൽ ഇതിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ
കരകളെ തട്ടിയോ, അതരങ്ങളെ തുറന്നോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം കയറിയിട്ട് പറഞ്ഞാട്ട് ദൈവസ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുന്നു. അനേകരിലേക്ക് രക്ഷ വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിലെ ശക്തികൾ പിശാചി ബന്ധിച്ചിരിക്കുന്ന ചില ഭവനങ്ങളെ യേശുവിൻ നാമത്തിൽ അത് പുറത്തു വരട്ടെ. കരകളെ അടിച്ചും പതാന്നിയുള്ള ഹൃദയത്തോടെ ഒരു നിമിഷം ആ ദൈവത്തിന് മഹത്വം കയറ്റിയാട്ട്, എല്ലാ അതരങ്ങളും ചലിച്ചാട്ട്, ദൈവ പകൽക്കാലം ആ ദൗത്യം ഏറ്റെടുത്താട്ട്, ഈ ദേശത്ത് നിന്ന് ചില ഭവനങ്ങൾ വിടുവിക്കപ്പെടട്ട്. നമ്മോടൊപ്പമുള്ള ചില ഭവനങ്ങൾ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ.